السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، بهمان رايا سهودر انغلي الله سبحانه وتعالى يوده ദീന് പഠിക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അല്ലാഹു അവന്റെ ദീന് അത് നമുക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ പഠിച്ച കാര്യം അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഉപകരിക്കുന്ന രീതിയിൽ അമലാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യേണ്ടത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ علمنا ما ينفعنا وانفعنا بما علمتنا. അല്ലാഹുവേ, നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ അത് പഠിക്കാൻ അത് നീ പഠിപ്പിച്ചു തരണം. അതുപോലെ നമ്മൾ പഠിച്ച പല കാര്യങ്ങളുണ്ട്, അതെല്ലാം നീ നമുക്ക് ഉപകാരത്തേതാക്കി തരണം. ഈ ദുആ നമ്മൾ എപ്പോഴും വർദ്ധിപ്പിക്കേണ്ട, പ്രത്യേകിച്ച് ഇത്തരം സദസ്സുകളിൽ വർദ്ധിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നിവിടെ ആരംഭിക്കുന്നത് വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹദീസ്. ഈ ഹദീസ് നിങ്ങൾ മുമ്പ് ഈ മജ്ലിസിൽ തന്നെ കേട്ടിട്ടുണ്ടാകണം. കാരണം അലിമാമൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അർബഊന നവവിയ എന്ന ഗ്രന്ഥത്തിൽ രണ്ടാമത്തെ ഹദീസാണ് ഈ ഹദീസ്. ഈ ഹദീസിന് വളരെയധികം പ്രാധാന്യമുള്ളതിനാൽ ചില പണ്ഡിതന്മാർ ഈ ഹദീസ് അത് മാത്രം വിശദീകരിച്ചുകൊണ്ട് അവർ ഗ്രന്ഥങ്ങൾ രചിച്ചതായി കാണാൻ സാധിക്കും. മുൻഗാമികളും രചിച്ചിട്ടുണ്ട്, അതുപോലെ ആധുനികരായ പണ്ഡിതന്മാരും അങ്ങനെ കിതാബുകൾ രചിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ആ ഹദീസ് നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നതിനു വേണ്ടി നമ്മൾ അവലംബിച്ചിട്ടുള്ളത് അശ്ശൈഖ് അൽ അല്ലാമ അൽ മുഹദ്ദിസ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ, അദ്ദേഹം രചിച്ചിട്ടുള്ള ഒരു വിശദീകരണമാണ്. അതിന് അദ്ദേഹം പേര് നൽകിയിരിക്കുന്നത് ഷർഹു ഹദീസ് ജിബ്രീൽ ഫി തഅലീമിദ്ദീൻ. ദീന് പഠിപ്പിക്കുന്നതിനു വേണ്ടി ഹദീസു ജിബ്രീലിന്റെ വിശദീകരണം എന്നാണ്. ഈ ഹദീസിന് സഹോദരങ്ങളെ, ഹദീസുകളുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാമുകളെല്ലാം വളരെയധികം ഉപകാരം നമുക്കുണ്ടാക്കി തരുന്നതാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ആ സംസാരങ്ങളിൽ, അവിടുന്ന് നൽകിയ പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഈ ഒരു ഹദീസ് എന്ന് പറയുന്നത്. ഈ ഹദീസിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ചില കാര്യങ്ങൾ ആമുഖമെന്നോണം നമുക്ക് ഓർമ്മപ്പെടുത്താം. ഈ ഹദീസിനെ കുറിച്ച് അൽ ഖാളി ഇയാൽ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി ഇമാം നവവി അദ്ദേഹം ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് കൊടുത്തതായി കാണാൻ സാധിക്കും. അഥവാ ഇമാം നവവി സഹീഹ് മുസ്ലിം വിശദീകരിക്കുന്നിടത്ത്, സഹീഹ് മുസ്ലിമിലെ ഒന്നാമതായി കൊടുത്ത കിതാബുൽ ഈമാനിലുള്ള ഒന്നാമതായി കൊടുത്ത ഹദീസ് ഈ ഹദീസാണ്. അപ്പോൾ അവിടെ അത് വിശദീകരിക്കുന്ന സമയത്ത് ഇമാം നവവി റഹിമഹുല്ലാ അൽ ഖാളി ഇയാൽ റഹിമഹുല്ല പറഞ്ഞതായി അദ്ദേഹം എടുത്തുകൊടുത്തത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, വഹാദൽ ഹദീസ് ഖദിഷ്തമല അല ശർഹി ജമീഇ വലാഇഫിൽ ഇബാദത്ത് അല്ലാഹിറതി വൽ ബാതിന. നമ്മുടെ ദീനിലുള്ള മുഴുവൻ ഇബാദത്തുകളെ കുറിച്ചും അതിനെക്കുറിച്ച് ഈ ഹദീസിൽ അതിന്റെ വിശദീകരണം ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മുടെ ഇബാദത്തുകൾ, അത് നമ്മൾ ലാഹിറായി ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്. നിസ്കാരം പോലത്തെ, നോമ്പ് പോലത്തെ, സക്കാത്ത് പോലത്തെ, ഹജ്ജ് പോലെയുള്ള ആളുകൾ കാണുക ചെയ്യുന്ന ലാഹിറായ അമലുകളുണ്ട്. അതുപോലെ നമ്മൾ കൽബ് കൊണ്ട് ചെയ്യുന്ന ധാരാളം അമലുകളുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഹദീസാണ് ഈ ഹദീസ്. മിൻ ഉഖൂദിൽ ഈമാനി വ അഅ്മാലിൽ ജവാരിഹി വ ഇഖ്ലാസിസ് സറായിരി വ തഹഫുളി മിൻ ആഫാത്തിൽ അഅ്മാൽ. അതിൽ നമ്മുടെ ഈമാനിന്റെ വിശ്വാസ കാര്യങ്ങളുണ്ട്, അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഹദീസിലുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ശ്രേഷ്ഠതയേറിയ അമലുകളെല്ലാം തന്നെ ഈ ഹദീസിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അമലുകൾ, അത് പാഴായി പോകാതിരിക്കാൻ നമ്മൾ എങ്ങനെ ഇബാദത്ത് ചെയ്യണം എന്നതിനെ കുറിച്ചും ഈ ഹദീസിൽ സൂചനയുണ്ട്. അദ്ദേഹം പറയുന്നു, ഹത്ത ഇന്ന ഉലൂമ ശരീഅത്തി കുല്ലഹ റാജിഅതുൻ ഇലൈഹി വ മുതശഅബതുൻ മിൻ. ദീനിലുള്ള മുഴുവൻ കാര്യങ്ങളും ഈ ഹദീസിലേക്ക് മടങ്ങുന്നത് പോലെയാണ്. അതല്ലെങ്കിൽ ഇതിൽ നിന്നും മുളച്ചിട്ടുള്ള ഇതിന്റെ ശാഖകളായിട്ടാണ് ദീനിലുള്ള മറ്റേതൊരു ഇബാദത്തുകളെയും നമുക്ക് കാണാൻ സാധിക്കുക. ആ രൂപത്തിൽ അത്രയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു ഹദീസാണിത്. അദ്ദേഹം പറഞ്ഞു, ഈ ഹദീസ് ഇതിൽ മൂന്ന് ഇനങ്ങൾ, മൂന്നായി കാര്യങ്ങൾ വിശദീകരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, അല്ലഫന കിതാബൻ അല്ലദി സമ്മൈനാഹു ബിൽ മഖാസിദിൽ ഹിസാൻ ഫീമാ യൽസമുൽ ഇൻസാൻ. ഒരു മനുഷ്യൻ അനിവാര്യമായും മനസ്സിലാക്കി പഠിക്കേണ്ടതായ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഖാദി ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം തന്നെ ഒരു കാര്യം ഒരു കിതാബ് ഇതിന് രചിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ മുൻഗാനകളും ഇത് രചിച്ചിട്ടുണ്ട് ഈ കിതാബിൽ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇദ് ലാ ശുദ്ദു ശൈഉ മിനൽ വാജിബാത്തി വസ്സുനനി വർറഗായിബി വൽമഹ്ളൂറാത്തി വൽമക്റൂഹാത്തി അൻ അക്സാമിഹി സലാസ വല്ലാഹു അലം. ഈ മൂന്നിനങ്ങൾ, ഇസ്ലാം എന്ന് പറയുന്ന, ഈമാൻ എന്ന് പറയുന്ന, ഇഹ്സാൻ എന്ന് പറയുന്ന ഈ മൂന്നിനങ്ങളിൽ ദീനുള്ള മുഴുവൻ നിർബന്ധ കാര്യങ്ങളും സുന്നത്തുകളും അതുപോലെ വിലക്കപ്പെട്ട കാര്യങ്ങളും മക്റൂഹായിട്ടുള്ള കറാഹത്താക്കിയിട്ടുള്ള കാര്യങ്ങളുമെല്ലാം ഇതിലടങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വല്ലാഹു അലം. നമുക്ക് കാണാം, ഇമാം നവവി റഹിമഹുല്ലാ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇമാം ഖുർത്തുബി അദ്ദേഹം പറഞ്ഞതായി ഇബ്നു ഹജ്റ അൽ-അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസ് വിശദീകരിക്കുന്ന സമയത്ത് അദ്ദേഹം ഖുർത്തുബിയുടെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞത്, ഹാദൽ ഹദീസ്, ഈ ഹദീസ് യസ്ലുഹു അൻ യുഖാല ലഹു ഉമ്മു സുന്നഹ. ഈ ഹദീസിന് ഉമ്മു സുന്ന, സുന്നത്തിന്റെ മാതാവ്, സുന്നത്തിന്റെ ഉമ്മ എന്ന് പേര് വിളിക്കപ്പെടാൻ യോജിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. അല്ലെ, ഖുർആനിൽ ഉമ്മുൽ ഖുർആൻ അല്ലെങ്കിൽ ഉമ്മുൽ കിതാബ് എന്നറിയപ്പെടുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഒരു കാര്യത്തെ ഉമ്മെന്ന് പറയുമ്പോൾ, അതിന്റെ മാതാവ് എന്ന് പറയുമ്പോൾ, എല്ലാ കാര്യങ്ങളും അതിൽ നിന്നായിരിക്കും ഉത്ഭവിക്കുന്നത്. ഏതൊരു മസല എടുത്തു കഴിഞ്ഞാലും അതിലേക്ക് മടങ്ങുന്നതായി കാണാൻ സാധിക്കും. ഖുർആനിലുള്ള ഏതൊരു ആശയം നിങ്ങൾ എടുത്തു നോക്കൂ, അത് വിലക്കിന്റെ കാര്യങ്ങളാകട്ടെ, അതല്ല കൽപ്പനയുടെ കാര്യങ്ങളാകട്ടെ, ഖുർആനിൽ നിന്ന് പറയുന്ന ഏതെങ്കിലും കഥകളാകട്ടെ, ഗുണപാഠങ്ങളാകട്ടെ, അതിൽ നിന്നെല്ലാം സൂറത്തുൽ ഫാത്തിഹയിലേക്ക് ഒരു മടക്കം നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണമായിട്ടാണ് ബാക്കിയുള്ള 113 സൂറത്തുകളും ഉള്ളത്. അതുപോലെ തന്നെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ഹദീസുകളുണ്ട്. ആ ഹദീസിലേക്കെല്ലാം ഈ ഒരു ഹദീസിൽ നിന്നും ഒരു വെളിച്ചം വീശുന്നത് കാണാൻ സാധിക്കും. ആ ഹദീസിൽ നിന്നെല്ലാം ഉള്ളൊരു പാഠം ഈ ഹദീസിൽ അതിന്റെ അടിസ്ഥാനമായി ഉൾക്കൊണ്ടതായി കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, ലിമാ തദമ്മനഹു മിൻ ജുമലി ഇൽമി സുന്ന, സുന്നത്തിന്റെ ഇൽമ് അതിൽ വലിയൊരു ഭാഗം അതിൽ ഉൾക്കൊണ്ടതിനാൽ അതിന് ഉമ്മു സുന്ന എന്ന് വിളിക്കാൻ യോജിച്ചിട്ടുള്ള ഒരു ഹദീസാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതുപോലെ തന്നെ അൽ അർബഊന നവവിയ്ക്ക് ഇമാം ഇബ്നു ദഖീഖ് അൽഈദ് റഹ്മഹുല്ലാ അദ്ദേഹത്തിന് ഒരു ഷർഹുണ്ട്. അദ്ദേഹം അതിൽ ഈ ഹദീസ്, രണ്ടാമത്തെ ഹദീസ്, അർബഊന നവവിയിലെ രണ്ടാമത്തെ ഹദീസ് അത് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു, ഫഹുവ കൽ ഉമ്മിൽ സുന്ന, സുന്നത്തിനൊരു ഉമ്മയെ പോലെയാണ് ഈ ഹദീസ്. കമാ സുമ്മിയത്തുൽ ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ, ഫാത്തിഹ ഉമ്മുൽ ഖുർആൻ എന്ന് വിളിക്കപ്പെട്ടതുപോലെ ഹദീസിന് ഉമ്മു സുന്ന എന്ന പേരിൽ അറിയപ്പെടാൻ യോജിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. ലിമാ തളമ്മനത്തുഹു മിൻ ജംഇഹ മആനിയൽ ഖുർആൻ, ഖുർആനിന്റെ എല്ലാ മആനയും സൂറത്തുൽ ഫാത്തിഹയിൽ അടങ്ങിയതിനാലാണ് അതിനെ അങ്ങനെ വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഹദീസിന്റെ എല്ലാ അർത്ഥങ്ങളും അതിന്റെ ഭാഗങ്ങളും എല്ലാം ഇതിൽ ഉൾക്കൊണ്ടതിനാലാണ് ഇതിനെ ഇങ്ങനെ പറഞ്ഞത് എന്ന് കാണാൻ സാധിക്കും. ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന് അൽ അർബഊന നവവിയ്ക്ക് ഒരു വിശദീകരണമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും, ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന് പ്രസിദ്ധമായി അറിയപ്പെടുന്ന അൽ അർബഊന നവവിയുടെ വളരെ പ്രസിദ്ധമായ വിശദീകരണ ഗ്രന്ഥമാണത്. അതിൽ അദ്ദേഹം പറയുന്നു, വഹുവ ഹദീസുൻ അദീം, ഇത് വളരെ മഹത്തായ ഒരു ഹദീസാണ്. യഷ്തമിലു അലാ ശർഹിദ്ദീനി കുല്ലി, ദീനിന്റെ മുഴുവൻ കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ്. എങ്ങനെയാണ് അത് അദ്ദേഹം പറഞ്ഞത്, ദീനിന്റെ മുഴുവൻ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് പറയാനുള്ള കാരണം, അദ്ദേഹം പറയുന്നു, വലിഹാദ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരിഹി ഹാദാ ജിബ്രീലു അതാകും യുഅല്ലിമുക്കും ദീനകും. ഈ ഹദീസിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്കുണ്ട്, ഇത് ജിബ്രീലാണ്. ഹാദാ ജിബ്രീൽ അതാകും, നിങ്ങളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുള്ളത്, യുഅല്ലിമുക്കും ദീനകും, നിങ്ങളുടെ ദീന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അഥവാ ഈ ദറജത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പദവി, അതിനുശേഷമുള്ള ഈമാനിന്റെ പദവി, ഇഹ്സാനിന്റെ പദവി, ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജഅല ദാലിക കുല്ലഹു ദീന, ഇതെല്ലാം ദീനാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതെല്ലാം ദീനാണ്, ഇതാണ് ദീൻ എന്ന് അദ്ദേഹം പറഞ്ഞത് അതാണ്. ഇതെല്ലാം ആമുഖമായി ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ കൊടുത്തതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഖദ് സമ്മൈതുഹു ശർഹു ഹദീസ് ജിബ്രീൽ ഫി തഅലീമിദ്ദീൻ. ഈ ഗ്രന്ഥത്തിന് ഞാൻ കൊടുത്തത് ഇതാണ്, ഈ ഒരു പേരാണ് ശർഹു ഹദീസ് ജിബ്രീൽ, ഹദീസ് ജിബ്രീലിന്റെ വിശദീകരണം. ഫി തഅലീമിദ്ദീൻ, ഒരു മനുഷ്യൻ അവനെ ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. സഹോദരങ്ങൾ, ഒരു മുസ്ലിം, ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അവൻ ആദ്യം പഠിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ ഹദീസിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. കാരണം ഇതിൽ ഒഴിഞ്ഞുപോയ ഒരു കാര്യവുമല്ല. ഇത് പഠിക്കാതെ, ഇതിലുള്ള ആശയങ്ങൾ മനസ്സിലാകാതെ ഒരുവൻ ഇസ്ലാമിലേക്കായിട്ട് വർഷങ്ങളോളം കഴിഞ്ഞാലും അവൻ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുകയില്ല. ഇനി നമ്മൾ തന്നെ, നമ്മൾ ഇടക്കിടെ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഹദീസാണിത്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഖുർആനിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് അല്ലെ, അത് നമ്മൾ ഓരോ തവണയും അതിന്റെ വിശദീകരണം കേൾക്കുന്ന സമയത്ത് നമുക്ക് ഹൃദയത്തിന് നല്ലൊരു സമാധാനം കിട്ടുന്നതായി കാണാൻ സാധിക്കും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫായി വെച്ചിട്ടുള്ളതാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. അതുപോലെ ഹദീസുകളിലെല്ലാം ഉള്ള ഒരു പാഠം ഇത് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം അതിന്റെ ആമുഖത്തിൽ ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു, അസ്അലുല്ലാഹു അസ്സ വജൽ അയ്യൻഫഅ ബി, ഞാൻ അള്ളാഹുവിനോട് ഇതുകൊണ്ട് ഉപകാരമുണ്ടാകാൻ ദുആ ചെയ്യുകയാണ്. വ അയ്യുവഫിഖൽ ജമീഅ, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു തൗഫീഖ് ഉണ്ടാകണം. ലി തഹ്സീലിൽ ഇൽമിൻ നാഫി വൽ അമലി ബി, ഇതിൽ നിന്ന് ഉപകാരപ്രദമായ ഇൽമ് ലഭിക്കാനും അതുപോലെ തന്നെ അമൽ ചെയ്യാനും. ഇന്നഹു സമീഉൻ മുജീബ്, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം കേൾക്കുന്നവനും ഉത്തരം ചെയ്യുന്നവനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ഹദീസ് ഇത് കൊടുക്കുകയാണ്. അദ്ദേഹം ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത് നമ്മൾ അർബഊൻ നവവിയിൽ കണ്ടതുപോലെയല്ല. ഇമാമുൻ നവവി റഹിമഹുല്ലാ അൽ അർബഊൻ നവവിയിൽ ഹദീസുകൾ കൊടുത്തിട്ടുള്ളത് തഅലീഖായിട്ടാണ്. തഅലീഖായി എന്ന് പറഞ്ഞാൽ ഹദീസ് നിദാന ശാസ്ത്ര പ്രകാരം, അഥവാ സഹാബിയുടെ പേര് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ സനദ് ഒഴിവാക്കിയിട്ട്. അല്ല, യഥാർത്ഥത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി നേരെ സഹാബിയെ കണ്ടിട്ടില്ല. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഷെയ്ഖിൽ നിന്നും കേട്ടു, അദ്ദേഹത്തിന്റെ ഷെയ്ഖ് അതിൽ നിന്നും കേട്ടു, ഇങ്ങനെ പറഞ്ഞിട്ടാണ് അവസാനം സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ടു എന്ന് പറഞ്ഞ് നമുക്ക് ഹദീസ് വരുന്നത്. അപ്പൊ ആ ഒരു പരമ്പരക്കാണ് നമ്മൾ ഹദീസിന്റെ സനദ് എന്ന് പറയുന്നത്. അപ്പൊ ആ സനദില്ലാതെയാണ് ഇമാമുൻ നവവി റഹിമഹുല്ലാ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ സനദിൽ ഇടയിലുണ്ടായിരുന്ന ആ കാര്യങ്ങൾ അതൊന്നും അദ്ദേഹം കൊടുത്തിട്ടില്ല. കാരണം തുടക്കക്കാർക്ക് പഠിക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് അൽ അർബഊന നവവിയ. എന്നാൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിം ആരംഭിക്കുമ്പോൾ ഒന്നാമത്തെ ഹദീസ് ഇത് കൊടുക്കുമ്പോൾ, ഈ ഹദീസിന്റെ ഇത് ഈ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്ന ആ ഒരു കഥ അദ്ദേഹം തുടക്കത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു സനദ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം അതെടുത്ത് കൊടുത്തിട്ടുണ്ട്. ആ രൂപത്തിലാണ് ഇവിടെ ഷഹബാദ് ഹഫിളഹുല്ലാ ഇത് ആരംഭിച്ചിട്ടുള്ളത്. നമുക്കത് വായിച്ചുകൊണ്ട് ആദ്യം അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം, പിന്നീട് ഈ ഹദീസിലുള്ള പാഠങ്ങളാണ് ഇൻഷാല്ല ഇന്നും തുടർന്നുള്ള ക്ലാസുകളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറായ രീതിയിൽ നമുക്കിത് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകട്ടെ. റവൽ ഇമാമു മുസ്ലിമുൻ ഫി സഹീഹി ബി ഇസ്നാദിഹി അൻ യഹ്യ ബിനു യഅമർ റഹിമഹുല്ലാ. ഇമാം മുസ്ലിം യഹ്യ ബിനു യഅമർ എന്ന് പറയുന്ന താബിഈയാണ്. അദ്ദേഹത്തിന്റെ സനദോടുകൂടി തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ്. ആ ഹദീസിൽ യഹ്യ ബിനു യഅമർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, كان اول من قال في القدر بالبصره معبد الجهني. അദ്ദേഹം ബസ്റയിലാണ്. യഹ്യ ബിനു യഅമർ എന്ന് പറയുന്നത് താബിഈയാണ്. അദ്ദേഹം ബസ്റയിലാണ്, ഇറാഖിലെ ബസ്റയിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം പറയുന്നു, كان اول من قال في القدر بالبصره معبد الجهني. ബസ്റയിൽ ആദ്യമായി ഖദറിന്റെ വിഷയത്തിൽ സംസാരിച്ചു തുടങ്ങിയത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫിത്നെ ആരംഭിച്ചത് മഅബദുൻ അൽ ജുഹ്നി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, ഒരു മുബ്തദിയായ ഒരു വ്യക്തി. ഇയാളാണ് ആദ്യമായി ബസ്റയിൽ, ഇറാഖിലെ ബസ്റയിൽ ഈ ഒരു വിഷയം എടുത്തുകൊണ്ടുവന്നത്, അഥവാ ഖദർ. അത് ഇൻഷാ അള്ളാ യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഹദീസ് തന്നെ അവിടെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഖദറുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ഇൻഷാ അള്ളാ കൂടുതൽ വിശദീകരണം നമ്മൾ അവിടെ പറയും. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതല്ല, മറിച്ച് അത് അപ്പോൾ ഉണ്ടാകുന്നതാണ്. അള്ളാഹു ഇത് നേരത്തെ കുട്ടി അറിഞ്ഞ് മനസ്സിലാക്കി തീരുമാനിച്ചത് രേഖപ്പെടുത്തി അവൻ ഉദ്ദേശിക്കുമ്പോൾ സൃഷ്ടിക്കുന്ന രീതിയല്ല, മറിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതങ്ങനെ ഉണ്ടാകുന്നു എന്ന വിശ്വാസമാണ് ഖദരിയാക്കൾക്കുള്ളത്. അവരിൽ പല മർത്തബകളിൽ, പല ദർജകളിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അതാണ് വിഷയം. ഇവിടെ മഅബദുൻ അൽ ജുഹ്നി എന്ന് പറഞ്ഞാൽ ഖദരിയാക്കളുടെ കൂട്ടത്തിൽ അങ്ങേയറ്റത്തെ പിഴച്ച വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇയാളാണ് ബസ്റയിൽ ആദ്യമായി ഈ ഖദറിന്റെ വിഷയവുമായി അങ്ങനെ ഒരു ഫിത്നൻ ആരംഭിച്ചിട്ടുള്ളത്. ഈ സമയത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഇതിന്റെ മതവിധി, എന്താണ് ഇവർ പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ്, ഇതിന്റെ വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ഡിതന്മാരെ അന്വേഷിച്ചുകൊണ്ടാണ് ഇവിടെ യഹ്യ ഇബ്നു യഅ്മർ റഹിമഹുള്ള പുറപ്പെടുന്നത്. അദ്ദേഹം അങ്ങനെ പുറപ്പെട്ട് സംഭവിച്ച കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു ഹദീസായി പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഫൻതലഖ്തു അന വ ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ അൽഹംയരി ഹാജ്ജൈനി ഔ മുഅ്തമരി, ഹജ്ജ് അല്ലെങ്കിൽ ഉംറ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനും എന്റെ കൂടെ ഒരു സഹചാരിയായി ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ അൽഹംയരി, ഹംയരി ഗോത്രക്കാരനായ ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ മക്കയിലേക്ക് യാത്ര ചെയ്തു. അഥവാ ഹജ്ജ് അല്ലെങ്കിൽ ഉംറ, അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ മക്കയിലേക്ക് യാത്ര ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഖുൽന, നമ്മൾ പറഞ്ഞു, ലൗലഖീന അഹദൻ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഅൽനാഹു അമ്മാ യഖൂലു ഹാഉലാഇ ഫിൽ ഖദർ, നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാളെ കാണുകയാണെങ്കിൽ ഇവർ ഈ ഖദറിന്റെ വിഷയത്തിൽ പറഞ്ഞുകൂട്ടുന്ന ഈ ഒരു ഫിത്നയെ കുറിച്ച് നമ്മൾ ചോദിക്കും. നമുക്കിത് അറിയേണ്ടതുണ്ട്, എന്താണ് ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യം എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫവുഫിഖ ലന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇബ്നു ഖത്താബ് ദാഖിലൻ അൽ മസ്ജിദ്. അതോ അദ്ദേഹം അതിന്റെ കഥ പിന്നീട് നേരെ മക്കത്തേക്ക് എത്തിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ മക്കത്തെത്തിയ സമയത്ത് അതാ മസ്ജിദിലേക്ക് കയറാൻ ഒരുങ്ങുന്ന അവസ്ഥയിൽ ഉമർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയെ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയെ നമ്മൾക്ക് കാണാൻ അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി. വലിയൊരു തൗഫീഖാണ്, കാരണം സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഏറ്റവും ഇൽമുള്ള ഒരാളായിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുള്ളത്. കാരണം അദ്ദേഹം ഹിജ്റ 73 മരണപ്പെടുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ അവസാനത്തെ ആൾ മരണപ്പെടുന്നത് ഹിജ്റ 110. അപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞു, ഒരുപാട് കാലം കഴിഞ്ഞു. കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയൊക്കെ വളരെ ചെറിയ പ്രായത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം കാലം ജീവിക്കാൻ അള്ളാഹു അവർക്ക് തോഫീക്ക് കൊടുത്തു. അതുകൊണ്ട് ഒരുപാട് ഷർറുകൾ അതിനെ തടയിടാൻ അവർക്ക് സാധിച്ചു. ഇവിടെ ഇതാ അങ്ങനെ അദ്ദേഹം പറയുകയാണ്, എനിക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമയെ കാണാൻ അവസരം കിട്ടി. ഫക്തനഫ്തുഹു അന വസാഹിബി, ഞാനും എന്റെ കൂട്ടുകാരനും, അഥവാ അബ്ദുറഹ്മാൻ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹംയരി, നമ്മൾ രണ്ടുപേരും, ഫക്തനഫ്തുഹു അന വസാഹിബി, ഇക്തനഫ എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ ഒരാളുടെ ചാരത്ത് നിൽക്കുക എന്നാണ്. കൻഫ് എന്ന് പറഞ്ഞാൽ ഒരു വശമെന്നാണ് പറയുക. ഇക്തനഫ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളുടെ ഇടതുഭാഗത്തോ വലതുഭാഗത്തോ വന്ന് നിൽക്കുക എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ ഞാനും എന്റെ കൂട്ടുകാരനും അങ്ങനെ രണ്ടു ഭാഗത്തായി നിന്നു. അഹദുന അൻ യമീനിഹി വൽ ആഖറു അൻ ശിമാലിഹി, ഒരാൾ ഇടതുഭാഗത്ത് ഒരാൾ വലതുഭാഗത്ത്. ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു മര്യാദയിൽപ്പെട്ടതാണ്, ഒരു വ്യക്തിയെ ഉള്ളൂ എങ്കിൽ നേരെ നമ്മൾ മുന്നിൽ നിന്നിട്ടാണ് സംസാരിക്കുക. രണ്ടാളുണ്ടെങ്കിൽ ഒരാൾ മാത്രം അതിന്റെ ആ ഒരു കിട്ടാവുന്ന മുഴുവൻ കാര്യങ്ങളും എടുത്ത് മറ്റേയാളെ സൈഡിലേക്ക് ആക്കുകയില്ല. അതിന്റെ അദബുകളെല്ലാം ഇൻഷാല്ലാ ഇതിൽ പറയുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേർക്കും ഒരുപോലെ ഗ്രഹിക്കാനൊക്കെ സാധിക്കുക രണ്ടുപേരും രണ്ടു ഭാഗത്തായി നിൽക്കുമ്പോൾ. അപ്പൊ ആ രണ്ടു രൂപത്തിൽ നമ്മൾ രണ്ടുപേരും അങ്ങനെ നിന്നു. ഫളനൻതു അന്ന സാഹിബി സയക്കിലു കലാമ ഇലൈ, മറ്റേയാൾ അഥവാ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം സംസാരം എന്നെ ഏൽപ്പിക്കുകയാണ്, ഇപ്പൊ ഞാൻ തുടങ്ങിക്കോട്ടെ എന്നുള്ള നിലക്കാണ് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അങ്ങനെ കണ്ട സമയത്താണ് ഫഖുൽതു, ഇതൊക്കെ ഒരുപാട് പാഠങ്ങളുള്ള കാര്യമാണ്. രണ്ടാള് ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് ചാടിക്കയറി പറയുക എന്നുള്ളതല്ല, മറിച്ച് എന്റെ കൂടെയുള്ള ആൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ല അയാൾ മിണ്ടാതിരിക്കണോ, അപ്പൊ ഞാൻ സംസാരിക്കാം. അതിലൊക്കെ മര്യാദകളായിട്ട് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫിളഹുല്ല അവസാനം കൊടുത്തിട്ടുണ്ട്, ഇൻഷാല്ലാ നമുക്ക് അവിടെ വായിക്കാം. അപ്പോൾ അങ്ങനെ ഇരിക്കെ എനിക്ക് അവസരം കിട്ടി എന്ന് കാണുന്ന സമയത്ത് ഞാൻ സംസാരിച്ചു തുടങ്ങി. അബ അബ്ദുറഹ്മാൻ എന്ന് വിളിച്ചു, അഥവാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ കുനിയത്താണത്. അബ അബ്ദുറഹ്മാൻ, യാ അബ അബ്ദുറഹ്മാൻ എന്നാണ് വിളിക്കുക. ആ യാ എന്നുള്ളത് നമ്മൾ പൊതുവെ വിളിക്കാൻ വേണ്ടി ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ്, അത് പലപ്പോഴും ഒഴിവാക്കും, ഭാഷയെ അത് ഒഴിവാക്കി വിളിക്കും. അപ്പൊ അബ അബ്ദുറഹ്മാൻ എന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നഹു ഖദ് റഖിബ ലനാ അന്നാസുൻ, ഞങ്ങളുടെ നാട്ടിൽ കുറച്ചാളുകൾ ഇങ്ങനെ ഇപ്പോൾ ഉണ്ട്. അവരുടെ വിശേഷണങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. യഖ്റഊന അൽ ഖുർആൻ, അവർ നന്നായി ഖുർആൻ പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്, നന്നായി ഖുർആനുമായി ബന്ധമുള്ള ആളുകൾ തന്നെയാണ്. വയതഫഖറൂന വയതഖഫറൂന അൽ ഇൽം, അവർ ഇൽമു നന്നായി പഠിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. യതഖഫറൂൻ എന്ന് പറഞ്ഞാൽ, അത് അന്നത്തെ ഖഫർ എന്ന് പറഞ്ഞാൽ മരുഭൂമി എന്നാണ് അർത്ഥം. യതഖഫറൂന അൽ ഇൽം എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലൂടെ ധാരാളം സഞ്ചരിച്ചിട്ടാണ് അന്ന് ഇൽമു പഠിക്കുക. ഇൽമു പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ പോലെ അല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഒരുപാട് പ്രതിഫലം നൽകാനായിരിക്കാം, അള്ളാഹു അവർക്ക് ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് അള്ളാഹു അവർക്ക് ഇൽമു നേടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. അതിനുവേണ്ടിയുള്ള പ്രയാസങ്ങൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. സലഫുകൾ എങ്ങനെയാണ് ഇൽമു നേടിയിട്ടുള്ളത്? അവർക്കൊരു ഹദീസ് കിട്ടുന്നതിന് വേണ്ടി മാസങ്ങളോളം, ചിലപ്പോൾ കാൽനടയായി അല്ലെങ്കിൽ ഒട്ടകത്തിൽ വിശന്നുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് അവർ മരുഭൂമിയിലൂടെ നടക്കണം. ഇന്നത്തെ പോലെ റോഡുകളില്ല. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ള ആളുകൾ തന്നെയാണ് ഇൽമിന് വേണ്ടി മരുഭൂമിയിൽ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കഷ്ടപ്പെട്ട് ഇൽമൊക്കെ പഠിക്കുന്ന ആളുകൾ തന്നെയാണ്. അഥവാ ഒന്നുമില്ലാത്ത സാധാരണക്കാരെ കുറിച്ചിട്ടല്ല. അപ്പൊ അവരുടെ കൃത്യമായ വിശേഷണങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അത് അഥവാണ് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു ഒരാളെ കുറിച്ചിട്ട് ഒരു പരാതി പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വിഷയത്തിലുള്ള മസല അത് പരാതി അതിനെക്കുറിച്ചിട്ട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഉത്തരം കിട്ടാമെന്നുള്ള നിലക്കല്ല ചോദിക്കേണ്ടത്. മറിച്ച് നമ്മൾ ആരെക്കുറിച്ചാണോ ചോദിക്കുന്നത്, ആരെക്കുറിച്ചാണോ പറയുന്നത്, അവരെക്കുറിച്ച് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞു കൊടുക്കണം. അവരിന്ന ഇന്ന ആളുകളാണ്, അവർക്ക് ഇന്നാൽ ഇന്ന പദവികളുണ്ട്. അതല്ലാതെ ആരോ പോലെ നമുക്കൊരു ഉത്തരം കിട്ടുന്നതിന് വേണ്ടി അങ്ങനെ ഇവർ ശ്രമിച്ചിട്ടില്ല. ഇവർ അവരെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുത്തു. യഖ്റൂന അൽഖുർആൻ, അവർ ഖുർആനൊക്കെ പഠിച്ച് നല്ല അവഗാഹമുള്ള ആളുകളാണ്. വയതഖഫറൂന ഇൽം, ഇൽമ അന്വേഷിക്കുന്ന ഇൽമ പഠിക്കുന്ന ആളുകൾ തന്നെയാണ്. ഉദക്കറ മിൻ ശഅനിഹിം, അങ്ങനെ അവരെ കുറിച്ചിട്ടുള്ള അവരുടെ ഇബാദത്തുകളെ കുറിച്ചിട്ടും അവരുടെ വിശേഷണങ്ങളുമെല്ലാം അദ്ദേഹം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവരുടെ പ്രധാനപ്പെട്ട വാദത്തിലേക്ക് അദ്ദേഹം വന്നു. അന്നഹും യസ്ഉമൂൻ അന്നഹും ലാ ഖദർ വഅന്നഹും യസ്ഉമൂൻ അല്ലാ ഖദർ. അവർ പറയുന്ന ഒരു വാദം ഖദർ ഇല്ല. അവിടെ അവർ പറയുന്നു ഖദർ എന്ന് പറയുന്ന കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം നേരത്തെ കൂട്ടി തീരുമാനിച്ച് വിധികളെല്ലാം അള്ളാഹു രേഖപ്പെടുത്തി എന്ന് പറയുന്ന ഖദർ അതില്ല. വഅന്നൽ അംറു ഉനുഫ്, കാര്യങ്ങളെല്ലാം അപ്പപ്പോൾ ഉണ്ടാകുന്നതാണ്. നമ്മളിപ്പോൾ സംസാരിച്ച് ഞാൻ സംസാരിച്ചു, അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് നേരത്തെ അറിയുകയില്ല, അള്ളാഹു അങ്ങനെ അത് രേഖപ്പെടുത്തുകയില്ല എന്നതാണ് ഖദരിയാക്കളുടെ ഗുലാത്തുകൾ, അവരിലെ അങ്ങേയറ്റം പേശിയ ആളുകളുടെ വാദം അതാണ്. അതുകൊണ്ടാണ് അവർ കുഫാറുകളാണ് എന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയാനുള്ള കാരണം. അവർ മുസ്ലിമുകളല്ല. കാരണം അള്ളാഹുവിന്റെ ഇൽമിനെയാണ് അവർ നിഷേധിച്ചിരിക്കുന്നത്, ഖുർആനിനെയാണ് അവർ നിഷേധിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അവർ ഖദർ ഇല്ല എന്ന് പറയുന്നു, കാര്യങ്ങളെല്ലാം അപ്പപ്പോൾ ഉണ്ടാകുന്നതാണ് എന്നവർ പറയുന്നു. ഫഇദ, അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതുവരെ മിണ്ടാതെ കേൾക്കുകയായിരുന്നു. ഈ ശക്തമായ ഈ ഒരു അബദ്ധം കേട്ടപ്പോൾ ഉടൻ അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഫഇദ ലഖീത ഉലൈക, നീ ഇനി അവരെ നാട്ടിൽ പോയി കണ്ടുമുട്ടിയാൽ ഫഅഖ്ബിർഹും അന്നി ബരീഉം മിൻഹും, നീ അവരെ അറിയിച്ചേക്കുക ഞാൻ അവരുമായി യാതൊരു ബന്ധവുമില്ല, പൂർണ്ണമായ ബന്ധവിച്ഛേദനം നീ അവരെ അറിയിച്ചേക്കുക. സഹാബിയായ ഇബ്നു ഉമറിൻ ഇവരുമായി യാതൊരു ബന്ധവുമില്ല. അന്നഹും ബുറാഉ മിന്നി, അപ്രകാരം അവർക്കും എന്നെയുമായി യാതൊരു ബന്ധവുമില്ല, പൂർണ്ണമായ ബന്ധവിച്ഛേദനം, നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല എന്നുള്ള ബറാഅത്ത് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. വല്ലദി യഹ്ലിഫു ബിഹി അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അദ്ദേഹം പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആരെയാണോ സത്യം ചെയ്യുന്നത് അള്ളാഹു സത്യം എന്ന് അദ്ദേഹം പറയുകയാണ്. അള്ളാഹുവിന് സത്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, ലൗ അന്നലി അഹദിഹിം മിസ്ല ഉഹ്ദിൻ ദഹബ ഫഅൻഫഖഹു മാ ഖബില അല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ. അവരിൽപ്പെട്ട ഒരാൾക്ക് ഉഹ്ദ് മലയോളം സ്വർണമുണ്ടാകുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ചിലവഴിക്കുകയും ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരിൽ നിന്നും അത് സ്വീകരിക്കുകയില്ല, കബൂലാക്കുകയില്ല. ഹത്താ യുഅ്മിന ബിൽ ഖദർ, അവർ ഖദറിൽ വിശ്വസിച്ചിരിക്കണം. അത് ഈമാനിന്റെ ഭാഗമാണ്. അതില്ലാത്തവന് ഈമാനില്ല, അവൻ കുഫറിലെത്തിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതെല്ലാം നേരത്തെ കണക്കാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കണം. എന്നാലേ അമലുകൾ എല്ലാം സ്വീകരിക്കുകയുള്ളൂ. ദീനുൽ ഇസ്ലാമിന് ഒരുപാട് അടിസ്ഥാനങ്ങളുണ്ട്, അതുപോലെ അതിൽ ശാഖാപരമായ അതിൽ നിന്നും ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ട്. ഈ അടിസ്ഥാനങ്ങൾ ഒരുവൻ നന്നാക്കാതെ ഒരുപാട് അമലുകൾ ചെയ്തതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അവന്റെ തൗഹീദ് അവന്റെ അടിസ്ഥാനമാണ്, അവന്റെ ഈമാൻ കാര്യങ്ങൾ ഓരോന്നും അവന്റെ അടിസ്ഥാനമാണ്. ഇതൊന്നും ഒരാൾ യഥാർത്ഥ രൂപത്തിൽ പഠിക്കാതെ ഒരുപാട് അമലുകൾ ചെയ്തുകൊണ്ട് വേർപ്പൊഴുക്കിക്കൊണ്ട് യാതൊരു ഉപകാരവും കിട്ടുകയില്ല. ഇവിടെ നോക്കണം ഇവരുടെ അവസ്ഥ. ഇവർ നന്നായി ഇൽമു പഠിക്കുകയും ഖുർആൻ പഠിക്കുകയും ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇവർക്കുണ്ടായിരുന്ന വാദം ഖദറില്ല, എല്ലാം അപ്പപ്പോൾ ഉണ്ടാകുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർ ഖദറിൽ വിശ്വസിക്കുന്നതുവരെ അവരെത്ര വലിയ അമൽ ചെയ്തിട്ടും അള്ളാഹു സ്വീകരിക്കാൻ പോകുന്നില്ല. എന്നിട്ട് അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചു കൊടുക്കുകയാണ്. ثم قال حدثني ابي عمر بن الخطاب رضي الله عنه قال عند يوبيا عمر بن الخطاب رضي الله عنه പറഞ്ഞിരിക്കുന്നു. അത് ഉപ്പയിൽ നിന്നും നേരിട്ട് കേട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നേരിട്ട് കേട്ടത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമയാണ്. വേറെയും ചില സഹാബത്ത് കേട്ടിട്ടുണ്ട്. ഇനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ തന്റെ ഉപ്പയിൽ നിന്നാണ് ഈ ഹദീസ് കേൾക്കുന്നത്. ഈ ഭാഗം മുതലാണ് ഇമാമുന്നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പിന്നീട് കൊടുത്തിട്ടുള്ളത്. ഇനി ഹദീസ് നമ്മൾ വേഗം വായിക്കുന്നു, അതിന്റെ വിശദീകരണം ഇൻഷാല്ലാ നമുക്ക് വരും ക്ലാസ്സുകളിൽ വായിക്കാം. ഈ ഹദീസ് നമുക്ക് വായിച്ച അർത്ഥം പറയാം. അദ്ദേഹം പറയുന്നു, എന്റെ ഉപ്പ പറഞ്ഞു, ബൈനമ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ഇദ് തലഅ അലൈന റജുലുൻ ഷദീദു ബയാലി സിയാബ് വഷദീദു സവാദി ശഅർ ലാ യുറാ അലൈഹി അസറു സഫർ വലാ യഅരിഫുഹു മിന്ന അഹദ്. ഇദാ ഞങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതാ ഒരു വ്യക്തി അവിടെ കടന്നു വരികയാണ്. ഇത് ജിബ്രീലാണ് നമുക്കറിയാം, പക്ഷെ ഇത് പറയുന്ന സമയത്ത്, ഈ സംഭവിക്കുന്ന സമയത്ത് അവർക്കാർക്കും അറിയുകയില്ല. ഒരു വ്യക്തി അവിടെ കടന്നു വരുന്നു, അയാളുടെ ചില വിശേഷണങ്ങൾ പറഞ്ഞു കൊടുത്തു. ഷദീദു ബയാലിസിയാ, അയാൾ നല്ല വെളുവെളുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നല്ല പൂർണ്ണമായ വെള്ളയായിട്ടുള്ള നല്ല ശുദ്ധമായ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഷദീദു സവാദി ശഅർ, അയാളുടെ മുടി അത് നല്ല കറുത്തിരിക്കുകയാണ്, അതിൽ നിരയില്ല, ഒരു യാത്രക്കാരൻ ഉണ്ടായിരിക്കാകുന്ന പോലെയുള്ള ജടകുത്തിയിട്ടില്ല, പൊടികളില്ല, ഒന്നുമില്ല, നല്ല കറുത്ത രൂപത്തിൽ അവിടെ അങ്ങനെ മുടിയൊക്കെ ഉണ്ട്. ലാ യുറാ അലൈഹി അസറു സഫർ, അയാളിൽ യാത്രയുടെ ഒരു ലക്ഷണവും കാണാനില്ല. എന്നാലോ വലാ യഅരിഫുഹു മിന്ന അഹദ്, ഞങ്ങളിലുള്ള ഒരാൾക്കും അയാൾ അറിയുകയുമില്ല. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കണം, ഒന്നുകിൽ മദീനക്ക് പുറത്തുള്ള വ്യക്തിയായിരിക്കണം, എങ്കിൽ യാത്രക്കാരനാണ്, പക്ഷെ യാത്രയുടെ ഒരു അടയാളവും അയാൾ കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ വല യഅരിഫുഹു മിന്ന അഹദ്, നമ്മളിൽ ഒരാൾക്കും ഈ വ്യക്തി അറിയുകയുമില്ല. അപ്പൊ എന്താണ് ഈ വ്യക്തിയുടെ അവസ്ഥ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹത്ത ജലസ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ വ്യക്തി ഇരുന്നു. ഫാസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, തന്റെ രണ്ട് കാൽമുട്ടുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽമുട്ടിനോട് ചേർത്തുകൊണ്ട് ഈ വ്യക്തി വെക്കുകയുണ്ടായി. വവദഅ കഫൈഹി അലാ ഫഖിദൈഹി, പിന്നീട് തന്റെ രണ്ട് കൈകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടയുടെ മുകളിലേക്ക് വെച്ചു. ഈ വാക്ക് അല ഫഹിദൈഹി എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ഉലമാക്കൾ പറഞ്ഞു അദ്ദേഹം തന്റെ കയ്യിലേക്ക് തന്നെയാണ് വെച്ചിട്ടുള്ളത്, തന്റെ തുടയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇമാം നവവി റഹിമഹുള്ള അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വേറെ ധാരാളം പണ്ഡിതന്മാർ വേറൊരു ഹദീസിൽ വ്യക്തമായിട്ട്, ഇൻഷാല്ലാ അതൊക്കെ നമ്മൾ പറയും, വ്യക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുട്ടിന്മേലാണ് വെച്ചത് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടയിലേക്ക് വെച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. വഖാൽ, എന്നിട്ട് ഈ വ്യക്തി സംസാരിച്ചു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് അറിയിച്ചു തരണം എന്ന് ഇദ്ദേഹം പറഞ്ഞു. വിളിക്കുന്നത് യാ മുഹമ്മദ് എന്നാണ്. ഇതിനെല്ലാം ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ വ്യക്തി ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. സഹാബത്തിന്റെ പൂർണ്ണമായ ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു രൂപത്തിലാണ് വരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു യാത്രക്കാരനെ പോലെ വരാം. അള്ളാഹു സുബ്ഹാനഹു തആല മലക്കിന് കൊടുത്തിട്ടുള്ള, ജിബ്രീൽ അലൈഹിസ്സലാമിന് കൊടുത്തിട്ടുള്ള ഒരു ശക്തിയാണത്, മനുഷ്യന്റെ രൂപത്തിലേക്ക് വരാൻ അള്ളാഹു അയച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവർക്കൊരു ജിജ്ഞാസ ഉണ്ടായിരിക്കണം, പറഞ്ഞു തീരുന്നതുവരെ ഇവരുടെ ശ്രദ്ധ പൂർണ്ണമായി ഇതിലുണ്ടായിരിക്കണം. അതിനുവേണ്ടിയിട്ടാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒരു യാത്രക്കാരന്റെ രൂപവുമില്ല, എന്നാൽ നാട്ടിൽ ആർക്കും അറിയുകയുമില്ല ആ രൂപത്തിൽ. എന്നിട്ട് വന്നിട്ടാണെങ്കിൽ പൊതുവെ സഹാബത്ത് അവലംബിക്കാത്ത രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടിന്റെ മേലൊക്കെ കൈവച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇതെന്താണ്, ഇതേതാണ് ഈ വ്യക്തി എന്നെല്ലാവർക്കും സംശയം തോന്നി. എന്നിട്ടോ മുസ്ലിമീങ്ങൾക്ക് വിളിക്കാൻ പറ്റാത്ത രൂപത്തിൽ യാ മുഹമ്മദ് എന്നാണ് വിളിക്കുന്നത്. നമുക്കൊരിക്കലും സഹാബത്തിനൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല. ഖുർആനിൽ അള്ളാഹുവിന്റെ വിലക്കുള്ളതാണത്. യാ റസൂൽ അല്ലാഹ് എന്നോ യാ നബി അല്ലാഹ് എന്നോ അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ. യാ മുഹമ്മദ് എന്ന് വിളിക്കുക പാടില്ല. വിവരമില്ലാത്ത അറാബികൾ ചിലപ്പോൾ അങ്ങനെ വിളിക്കാറുണ്ട്. അപ്പോൾ ആളുകൾക്ക് സംശയമായി, ഇതാരാണ് ഈ വ്യക്തി? യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടാണ് അഖ്ബിർ നിയാനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് അറിയിച്ചു നൽകണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അൽ ഇസ്ലാം, ഇസ്ലാം എന്നാൽ അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, നീ രണ്ട് ഷഹാദത്ത് കലിമകൾ ആദ്യമായി അംഗീകരിക്കേണ്ടതുണ്ട്. എന്താണത്? അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ് എന്നുള്ള കാര്യം നീ അംഗീകരിക്കണം, ഷഹാദത്ത് ചെയ്യണം. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഇൽമോടുകൂടി, അതിൽ യാതൊരു സംശയവുമില്ലാതെ യഖീനോടുകൂടി നാവ് കൊണ്ട് ഉച്ചരിക്കുന്നതിനാണ് ഷഹാദത്ത് എന്ന് പറയുകയുള്ളൂ. ഇസ്ലാമിൽ ഒന്നാമതായിട്ട് വേണ്ടത് അതാണ്. ഇൻഷാല്ലാ നമ്മൾ വിശദീകരിക്കും. വതുഖീമ സല, പിന്നീട് നീ നിസ്കാരം നിലനിർത്തേണ്ടതുണ്ട്. വതുഅതിയ സകാ, സകാത്ത് കൊടുക്കണം. നിസ്കാരം നിലനിർത്തുക, ഇഖാമത്തു സല എന്ന് പറഞ്ഞാൽ അത് വിശാലമായ അർത്ഥമാണ്. നമുക്ക് ഭാഷയിൽ പറയാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട്, നിലനിർത്തുക എന്നേ പറയാൻ പറ്റുകയുള്ളൂ. അഖാമ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഒരു കാര്യത്തിന് നേരെ നിർത്തുക, അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ ഒരു കുറവും വരുത്താതെ കൊണ്ടുപോകുക, പതിവാക്കുക, ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ അതിലുണ്ട്. വതുഖീമ സല, നിസ്കാരം നിലനിർത്തുക. വതുഅതിയ സകാ, സകാത്ത് കൊടുക്കുക. വതസൂമ റമളാൻ, റമളാൻ മാസത്തിൽ നീ നോമ്പ് അനുഷ്ഠിക്കുക. വതഹജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, നിനക്ക് വഴിയാൽ എളുപ്പമാകുമെങ്കിൽ ഹജ്ജിന് പോയി, നീ ബൈത്തിൽ പോയി അഥവാ കഅബയിലേക്ക് പോയി നീ ഹജ്ജ് ചെയ്യുക എന്നതാണിത്. ഈ വ്യക്തി പറഞ്ഞു സദഖ്ത, താങ്കൾ പറഞ്ഞത് സത്യമാണ്. ഇത് സഹാബത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ച് പറ്റാനുള്ള മറ്റൊരു കാര്യം കൂടിയാണ്. കാരണം ഒരു വ്യക്തി ഒരു കാര്യം ചോദിക്കുകയും അയാൾ തന്നെ സദഖ്ത എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അത്ഭുതം കൂടും. സദഖ്ത ഉമർ റളിയല്ലാഹു അൻഹു അത് പറയുകയും ചെയ്തു. ഫാജിബ്നാല, അയാളുടെ വിഷയത്തിൽ നമുക്ക് അത്ഭുതമുണ്ടായി. യസ്അലുഹു വയസദ്ദിഖു, അയാൾ തന്നെ ചോദിക്കുന്നു, പിന്നീട് അയാൾ തന്നെ സത്യം അത് സത്യപ്പെടുത്തുന്നു. കാരണം ചോദിക്കുന്ന വ്യക്തി പൊതുവെ അറിവില്ലാത്തതുകൊണ്ടാവാൻ ചോദിക്കുന്നത്, ചോദിക്കപ്പെട്ടയാളെക്കാൾ അറിവുള്ള ആളുകൾ അങ്ങനെ ചോദിക്കുകയില്ല. ഇയാൾ സത്യപ്പെടുത്തുകയുമില്ല, ഇത് സത്യപ്പെടുത്തുന്നു. ശേഷം അത് അദ്ദേഹം ചോദിച്ചു, ഫഅഖ്ബിർനി അനിൽ ഈമാൻ, ഈമാനിനെ കുറിച്ച് എനിക്ക് അറിയിച്ചു നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസൂലിഹി വൽയൗമിൽ ആഖിർ വതുഅ്മിന ബിൽഖദരി ഖൈരിഹി വശർരിഹി. ആർ ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിൽ നീ വിശ്വസിക്കലാണത്, അവന്റെ മലായിക്കത്തുകളിൽ വിശ്വസിക്കലാണത്, അവന്റെ കിതാബുകളിൽ വിശ്വസിക്കലാണത്, റസൂലുമാരിൽ വിശ്വസിക്കലാണത്, ആഖിറത്തിൽ വിശ്വസിക്കലാണത്, അതുപോലെ ഖദറിൽ വിശ്വസിക്കലാണത്, അതിന്റെ നന്മകളിലും തിന്മകളിലും. യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം ഇത് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉമർ ബിൻ ഖത്താബ് അബ്ദുല്ലാഹി ബിൻ ഉമർ ഈ ഹദീസ് പൂർണ്ണമായി ഉദ്ധരിക്കുന്നത്. ഇതാണ് ഈ ഹദീസിലെ വിഷയം, ഖദറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നതാണ് വിഷയം. അദ്ദേഹം അത് പറഞ്ഞു കൊടുത്തു. ഖാല സദഖ്ത, വീണ്ടും താങ്കൾ പറഞ്ഞത് സത്യമാണെന്ന് ജിബ്രീൽ അലൈഹിസലാം പറഞ്ഞു, അഥവാ മനുഷ്യൻ പറഞ്ഞു എന്നാണ് നമ്മളിപ്പോൾ പറയുക. ഫഅഖ്ബിർനി അനിൽ ഇഹ്സാൻ, മൂന്നാമത്തെ ചോദ്യം ഇഹ്സാൻ എന്താണെന്ന് അറിയിച്ചു നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാ, നീ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബാദത്ത് ചെയ്യുന്ന ഒരു രീതിയാണിത്, അല്ലാഹുവിനെ നീ കാണുന്നത് പോലെ നീ ഇബാദത്ത് ചെയ്യാൻ നിനക്ക് സാധിക്കണം. ഫഇൻ ലം തകുൻ തറാ ഫഇന്നഹു യറാക, ഇനി അതിന്റെ രണ്ടാമത്തെ പടി, ഇഹ്സാനിന് രണ്ട് ദർജകളുണ്ട്, അതിന്റെ രണ്ടാമത്തെ പടി നിനക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ നീ അവനെ ഇബാദത്ത് ചെയ്യണം. നിന്റെ ഇബാദത്തുകൾ നന്നാക്കാനുള്ള മാർഗമാണത്, ഇബാദത്തുകൾ മോശമായി പോകാതിരിക്കാൻ അത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ശേഷം ചോദിച്ചു നാലാമത്തെ ചോദ്യം, ഫഅഖ്ബിർനി അനിസ്സാഅഹ, എന്നാൽ അന്ത്യദിനത്തെ കുറിച്ച് എനിക്ക് അറിയിച്ചു നൽകണം എന്ന് പറഞ്ഞു. അഥവാ അന്ത്യദിനം എപ്പോഴാണ് എന്നതാണ് അദ്ദേഹം ഇതിലൂടെ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅലം മിനസ്സായി, ചോദിക്കപ്പെട്ടവൻ ചോദിച്ചവനേക്കാളും അറിവുള്ളവനല്ല. എത്ര മനോഹരമായിട്ടാണ് മറുപടി പറഞ്ഞത് എന്ന് നോക്കണം. അത് രണ്ടുപേർക്കും ഇത് അറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം ഇത് ആരാണ് ഈ ചോദിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതായാലും ചോദിച്ച ആൾക്ക് അറിയുകയില്ല, അള്ളാഹുവിന്റെ അടുക്കൽ മാത്രമുള്ള ഇൽമാണത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം. എപ്പോഴാണ് ഖിയാമത്ത് നാൾ നടക്കുന്നത് എന്നുള്ളത് കാഹളത്തിൽ ഊതണ്ട മലക്കിന് പോലും അത് അറിയുകയില്ല. കാരണം ആ മലക്ക് ഏത് നേരവും അള്ളാഹുവിന്റെ കൽപ്പന വരുമോ എന്ന് കാത്തു നിൽക്കുകയാണ് എന്നാണ്. ആ മലക്കിനെ കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട അന്നു മുതൽ അത് അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ കൂർത്ത കണ്ണുമായി നോക്കി നിൽക്കുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടായാൽ കാഹളത്തിൽ ഊതും, അപ്പോഴേ ഖിയാമത്ത് നാൾ നടക്കുകയുള്ളൂ. അപ്പോൾ ആർക്കും അറിയാത്തൊരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ചോദിക്കപ്പെട്ടവൻ എനിക്ക് ചോദിച്ചവനേക്കാളും അറിവില്ല, രണ്ടുപേരും അറിവില്ലാത്ത വിഷയത്തിൽ തുല്യരാണ് എന്ന് പറഞ്ഞു. എങ്കിൽ ഫഅഖ്ബിർനി അനമാറാത്തിഹ, അതിന്റെ അടയാളങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഖിയാമത്ത് നാളാകാൻ ചില അടയാളങ്ങളുണ്ടല്ലോ, അത് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഖാല അൻതലിദൽ അമതു റബ്ബതഹ, ഒരടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കലാണത്. ഒരടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കലാണത്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നമ്മൾ പിന്നീട് പറയാം. വഅൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലത റിആ അശാ യതതാവലൂന ഫിൽ ബുനിയാൻ, ദരിദ്രരായ ആട്ടിടയന്മാരായ നഗ്നപാതരായ നേരെ രൂപത്തിൽ വസ്ത്രം ധരിക്കാനും പോലും ഇല്ലാത്ത ആളുകൾ അവരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യതതാവലൂന ഫിൽ ബുനിയാൻ, വലിയ വലിയ നീളമുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിൽ മത്സരിക്കുന്നത് നിനക്ക് കാണാൻ സാധിക്കും. ഇത്രയും പറഞ്ഞു കൊടുത്തു. ഇതിലെല്ലാം നമുക്ക് പലപ്പോഴും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്ന കണ്ടിട്ടുള്ള ഹദീസ്, നമുക്ക് വലിയ സംശയം ഉണ്ടാവുകയില്ല ഈ അടയാളങ്ങളൊക്കെ. കാരണം നമ്മൾ ഇത് കഴിഞ്ഞുപോയിട്ടുള്ളതാണ് ഈ ഇതൊക്കെ. കാരണം അലാമത്തു സാഅ അത് ചെറുതുമുണ്ട് വലുതുമുണ്ട്, ചെറിയ ചെറിയ അടയാളങ്ങളുണ്ട്. അലാമത്തു സുഗറ അത് പലതും കഴിഞ്ഞതാണ്, അത് പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അലാമത്തുൽ കുബറയുണ്ട്, മസീഹ ദജ്ജാൽ വന്നതിന് ശേഷം അങ്ങോട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ, ഈസാ അലൈഹി ഇസ്ലാം വരുന്നതും ജുജു വരുന്നതും, അങ്ങനെ ധാരാളം കാര്യങ്ങൾ വലുത് ഇനി വരാനുണ്ട്. ഇത് ചെറിയ അടയാളങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് എന്ന് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ സംഭവം കഴിഞ്ഞു. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സുമ്മൻ തലഖ ഫലബിസ്തു മലിയൻ, പിന്നീട് ആ വ്യക്തി എങ്ങോട്ടോ പോയി. ഫലബിസ്തു മലിയൻ, ഞാൻ അവിടെ ഒരു സമയം, മലിയൻ എന്ന് പറഞ്ഞാൽ അത് എത്ര സമയമാണ് എന്നുള്ളതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു വലിയൊരു സമയം ഞാൻ അവിടെ ഇങ്ങനെ കാത്തുനിന്നു. സുമ്മ ഖാലലി, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടായി ചോദിച്ചു, യാ ഉമറു അതദ്രി മൻ സായിൽ, ചോദ്യകർത്താവ് ആരാണെന്ന് നിനക്കറിയുമോ ഉമറെ എന്ന് ചോദിച്ചു. ഖുൽതു അല്ലാഹു വ റസൂലുഹു അലം, അല്ലാഹുവിനും അവന്റെ റസൂലിനും ഇതറിയാം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്തിൽ നമുക്ക് പറയാവുന്ന മറുപടിയാണത്. ഷറഈയായ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, മതവിധികൾ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹു വ റസൂലുഹു അലം, എന്നാൽ അതല്ലാത്ത അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെ പറയുകയില്ല. സഹാബത്ത് പറയുകയില്ല ഇന്ന വ്യക്തി എപ്പോഴാണ് മരിക്കുക, അള്ളാഹു അലം, നാളെ മഴ പെയ്യുമോ, അള്ളാഹു അലം, അത്ര പറയുകൾ. എന്നാൽ ഷറഈന്റെ ദീനിന്റെ വിജ്ഞാനങ്ങൾ അത് റസൂലിനെ അറിയാം. അള്ളാഹു സുബ്ഹാനഹു വതആല വഹിയാൽ റസൂലിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു റസൂലുഹു അലം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഏത് വിഷയത്തിലായാലും അള്ളാഹു അലം എന്നാണ് നമ്മൾ പറയേണ്ടത് എന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്നഹു ജിബ്രീൽ, തീർച്ചയായും അത് ജിബ്രീലാണ്. അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ ദീൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളിലേക്ക് വന്നതാണത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇതാണ് ഈ ഹദീസ്. ഇനി ഹദീസിൽ നിന്നുള്ള പാഠങ്ങളാണ് ഇൻഷാഅല്ലാ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ഹദീസ് ഇതേ രൂപത്തിൽ ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ കിതാബിൽ ഒന്നാമത്തെ ഹദീസായി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇമാം ബുഖാരി ഒന്നാമത്തെ ഹദീസായി ഉദ്ധരിച്ചിട്ടുള്ളത് ഏതാണ്? ഇന്നമല്ല അമാലു ബിന്നിയാ. ഇമാം നവവി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഹദീസ് ബുഖാരിയിൽ നിന്നാണ്, രണ്ടാമത്തെ ഹദീസ് മുസ്ലിമിന്റെ ഒന്നാമത്തെ ഹദീസാണ്. അങ്ങനെയാണ് ഇമാം അൻ നവവി അൽ അർബഉൻ നവവിയ രചിച്ചിട്ടുള്ളത്. ധാരാളം പണ്ഡിതന്മാർ ഈ രൂപത്തിൽ അവരുടെ ഒന്നാമത്തെ ഹദീസ് ഇന്നമല്ല അമാലു ബിന്നിയാത്തും രണ്ടാമത്തെ ഹദീസ് ഈ ഹദീസുമായി എടുത്തു കൊടുത്തത് കാണാൻ സാധിക്കും. കാരണം ഈ രണ്ട് ഹദീസിനും അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. നിയത്ത് എന്നുള്ളത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യമാണ്, പഠിക്കേണ്ട കാര്യമാണ്. ചില ഉലമാക്കൾ പറഞ്ഞതുപോലെ ഏതൊരു കിതാബ് രചിച്ചാലും ഇന്നമല്ല അമാലു ബിന്നിയാത്ത് അതിന്റെ ഒന്നാമത്തെ കൊടുത്താൽ അത് വളരെ ഗുണകരമാണ്. വായിക്കുന്ന ആൾക്കും പഠിക്കുന്ന ആൾക്കും രചിക്കുന്ന ആൾക്കും ഒക്കെ നിയത്ത് നന്നാകേണ്ടതുണ്ട്, അതിനുപകരിക്കും. അതുപോലെ ഈ ഹദീസ്, ഇത് ഉമ്മു സുന്ന എന്നറിയപ്പെടേണ്ട ഹദീസാണ്. അപ്പൊ രണ്ടാമതായിട്ട് പല പണ്ഡിതന്മാരും ഈ ഹദീസ് കൊടുത്തതായി കാണാൻ സാധിക്കും. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടില്ല. ഇമാം ബുഖാരി അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അങ്ങനെ തുടങ്ങിയ മറ്റാളുകളിൽ നിന്നാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇമാം മുസ്ലിം മാത്രമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതല്ലാത്ത പല പണ്ഡിതന്മാരും ഗ്രന്ഥങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല, കാരണം നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ സാധ്യത കുറവാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് വന്നത് ഷെയ്ഖ് എടുത്തു കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇമാം ബുഖാരിയും മുസ്ലിമും രണ്ടുപേരും ഇത് അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അതോ ഇമാം ബുഖാരി ഇമാം മുസ്ലിം മറ്റൊരു സ്ഥലത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായിട്ട് ഈ ഹദീസ്, അഥവാ ആ സദസ്സിൽ ഒരുപാട് പേരുണ്ടായിരിക്കണം. ആ ഓരോ സഹാബത്തും പിന്നീട് താബിഈങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിൽ മറ്റു സഹാബത്തിനോട് പറഞ്ഞ് ഈ ഹദീസ് നിവേദനം ചെയ്യപ്പെടും. അങ്ങനെ ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അഞ്ചോളം സഹാബത്ത് ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഇബ്നു ഉമർ തന്നെ നേരിട്ട് ഉദ്ധരിക്കുന്നതായിട്ട് ഈ ഹദീസ് ഉണ്ട്. അതുപോലെ തന്നെ ജരീർ ബിൻ അബ്ദുല്ല അൽ ബജലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ അബൂ ആമിർ അൽ അശ്അരി റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം ഈ ഹദീസ് വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ അവരുടെ ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ഹദീസിലും ചില അൽഫാദുകൾ വ്യത്യാസമുണ്ട്, വാക്കുകൾ വ്യത്യാസമുണ്ട്. അതൊക്കെ ചില ആവശ്യമുള്ള സമയത്ത് ഇവിടെ കൊടുത്തതായി കാണാൻ സാധിക്കും. ഇനി നമുക്ക് തുടക്കത്തിൽ ഈ ഹദീസിൽ നിന്നുള്ള പാഠത്തിന് മുമ്പ് ഈ തുടക്കത്തിൽ കൊടുത്ത ഖിസ്സയിൽ ഇവരുടെ ഈ യാത്രയിലുള്ള ഇതിൽ വലിയ പാഠങ്ങളുണ്ട്. അതാണ് ആദ്യമായി ഷെയ്ഖ് അബ്ബാദ് ഹഫിളഹുള്ള അദ്ദേഹം കൊടുത്തത്. ഫിൽ ഖിസ്സത്തിൽ ലതി ഔറദഹ മുസ്ലിമുൻ ഖബ്ല സിയാഖിൽ ഹദീസ് അൻ യഹ്യ ബിൻ യഅ്മർ വ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ ഫവാഇദ്. ഈ ഹദീസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇതിന്റെ സിയാഖുൽ ഹദീസ്, ഹദീസിന്റെ കോണ്ടസ്റ്റ്, ഇതിന്റെ പശ്ചാത്തലം, അത് വിവരിക്കുന്ന സമയത്ത് യഹ്യ ബിനു യഅ്മറിന്റെയും ഹുമൈദ് ബിൻ അബ്ദുറഹ്മാനിന്റെയും കഥയിൽ, അവരുടെ യാത്രയിൽ ചില ഫായിദകളുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഫായിദകളാണ്. കാരണം നമുക്ക് മാതൃകയാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞവരിൽപ്പെട്ടവരാണ് താബിഈങ്ങൾ. ഇവർ താബിഈങ്ങളാണ്. ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ജനങ്ങൾ ഭൂമിയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലെ ഏറ്റവും ഖൈറായിട്ടുള്ളത് സഹാബത്താണ്, ശേഷം താബിഈങ്ങളാണ്. ആ താബിഈങ്ങളിൽപ്പെട്ട രണ്ടാളുകളാണ് ഇവർ. അപ്പോൾ അതിൽ നമുക്ക് വലിയ പാഠങ്ങൾ ഉണ്ടാകും. അവരുടെ അദബുകളിലും അവരുടെ സംസാരങ്ങളിലും അവരുടെ ചോദ്യങ്ങളിലും എല്ലാം തന്നെ അവരുടെ നിലപാടുകളിലും നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൽ നിന്നുള്ള ഒന്നാമത്തെ ഫായിദ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അന്ന ബിദ്അത്തൽ ഖൗല ബിനഫി ഖദരി ലഹറത് ബിൽ ബസ്ര ഫി അസ്രി സഹാബ ഫി ഹയാത് ഇബ്നു ഉമർ വ കാനത് വഫാതുഹു സനത 73 ഹിജ്രി. ഈ ഖദറിലുള്ള ഈ വ്യതിയാനം, ഇത് സഹാബത്തിന്റെ കാലത്ത് തന്നെ ഈ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. ബസ്രയിലാണ് ഈ വ്യതിയാനം ഉണ്ടായിട്ടുള്ളത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആകട്ടെ ഹിജ്റ 73 വഫാത്താണ്. അപ്പൊ ഹിജ്റ 73 മുമ്പേ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യതിയാന കക്ഷികൾ ഉണ്ടായിട്ടുണ്ട്, ഖവാരിജുകൾ ഉണ്ടായിട്ടുണ്ട്. സഹാബത്തിന്റെ കാലത്താണ് നമുക്ക് അറിയുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവരുമായി സംവാദം നടത്തിയിട്ടുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട വലിയ വലിയ നാല് കക്ഷികൾ, ബിദ്അത്തിന്റെ നാല് പ്രധാനപ്പെട്ട കക്ഷികൾ അത് ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഖദരിയാക്കൾ. അത് ഇത് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഫായിദയായിട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫായിദയാണിത്, നമ്മൾ മനസ്സിരുത്തേണ്ട ഒരു ഫായിദയാണിത്. അദ്ദേഹം പറയുന്നു, റുജൂഉ തബിഈന ഇല സ്വഹാബത്തി ഫീ മഅരിഫത്തി ഹുക്മിൻ മാ യഖഉ മിൻ ഉമൂരിൻ മുശ്കില سواء كان ذلك في العقائد او غيرها وهذا هو الواجب على كل مسلم ان يرجع في امور دينه الى اهل العلم لقول الله عز وجل فاسالوا اهل الذكر ان كنتم لا تعلمون رجوع التابعين تابعين المدني الى الصحابه صحابتليك في معرفه حكم ما يقوم من امور مشكله اور كديل ഉണ്ടായിരുന്ന ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ അവർ സ്വഹാബത്തിന്റെ അടുക്കലേക്ക് മടങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ മനസ്സിലാക്കേണ്ടത്? താബിഇങ്ങളായ ആളുകൾ അവർ ഇൽമില്ലാത്ത ആളുകളല്ല. താബിഇങ്ങൾ സഹാബത്ത് കഴിഞ്ഞാൽ ഏറ്റവും നന്നായി ഇൽമുള്ള ആളുകൾ താബിഇങ്ങളാണ്, നല്ല ഇൽമുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ ഒരു പുതിയൊരു വിഷയം ഒരു സമൂഹത്തിൽ പുതിയൊരു അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തു കഴിഞ്ഞാൽ അതിൽ ഇസ്ലാമിക സമൂഹം എന്നും സ്വീകരിക്കേണ്ട മര്യാദ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഇൽമുള്ള ആളുകളിലേക്ക് മടങ്ങാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദ. നിങ്ങൾ നോക്കി, ഇവർ ബസ്രയിൽ നിന്നാണ് ഉംറക്കും ഹജ്ജിനും വേണ്ടി വരുന്ന സമയത്ത് ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു നീയത്ത്. ഇവർ ഹജ്ജിനെ വരുമ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു നീയത്ത് അതാണ്. ആ ബസ്രയിൽ വലിയൊരു ഫിത്തന സംഭവിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിച്ചു ഇഷാദിന്റെ കൊമ്പ് ഉദയം ചെയ്യുമെന്ന് പറഞ്ഞതാണ്. അവിടുന്ന് ആദ്യമായി ഒരു ഫിത്തന ഉണ്ടായിരിക്കുന്നു. സഹാബത്തെല്ലാം ഐക്യത്തിൽ പോകുന്നിടത്ത്, താബിഈങ്ങളെല്ലാം ഐക്യത്തിൽ പോകുന്നിടത്ത് ഒരു ഫിത്തനയുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി സഹാബത്തിന്റെ അടുക്കലേക്ക് വരിക എന്നുള്ളത് നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഏതൊരു ഖിലാഫും ഒരു ഉമ്മത്തിനുണ്ടായാൽ, മുസ്ലിം സമുദായത്തിനുണ്ടായാൽ, അവർ അതിന് ശ്രമിക്കേണ്ടത് എന്തെങ്കിലും അനുരഞ്ജനമായി അവർ കൂടിയിരുന്ന് ആലോചിച്ച് എന്തെങ്കിലും തീരുമാനമെടുക്കുക എന്നുള്ളതല്ല. ഇവിടെ താബിഈങ്ങളിൽ ആർക്കും വിവരമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് എല്ലാവർക്കും കൂടി ഒരു മീറ്റിംഗ് കൂടിയാൽ അങ്ങനെ തീരുമാനമെടുത്ത് പോരാമായിരുന്നു. പക്ഷേ ഇതിന് യഥാർത്ഥത്തിലുള്ള ഒരു വിധിയാണ് നമുക്ക് വേണ്ടത്. അതിന് ഇൽമുള്ള ഉലമാക്കളിലേക്ക് മടങ്ങണം, ഇൽമുള്ള ആളുകളിൽ അവർക്ക് മടങ്ങണം. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ അവർക്ക് അത്രയും സന്തോഷമുണ്ടാകാനുള്ള കാരണം അതാണ്. നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. ഇത് ഒരു മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ല, ഇത് ഖുർആനിന്റെ കൽപ്പന തന്നെയാണ്. അതാണ് അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുള്ളത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫസ്അലു അഹ്ല ദിക്രിൻ കുന്തും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിവില്ലാത്ത വിഷയത്തിൽ നിങ്ങൾ അഹ്ലു ദിക്രിനോട് ചോദിക്കുക, ഇൽമുള്ള ആളുകളോട് ചോദിക്കുക. ഒരുപാട് വിഷയങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഓരോ നാട്ടിലും അതിന്റേതായ സാഹചര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, മുസ്ലിം ഉമ്മത്തിൽ ഭിന്നതകൾ ഉണ്ടാകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഭിന്നത ഉണ്ടാകുന്ന സമയത്ത് ഓരോരുത്തരും അവരവർക്ക് പറ്റുന്ന രൂപത്തിൽ തൃപ്തിപ്പെട്ട് മടങ്ങുക എന്നുള്ളതല്ല അതിന്റെ ശരി. മറിച്ച് പണ്ഡിതന്മാരോട് ചോദിക്കണം, ഇങ്ങനൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്, എന്താണ് ഇതിന്റെ മതവിധി, ഇങ്ങനൊരു മസല ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതിന്റെ വിധി എന്താണ് എന്ന് അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിക്കണം. അങ്ങനെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുകയും അങ്ങനെ നമ്മളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതിന് പരിഹാരം തേടുകയും ചെയ്യുക എന്നുള്ളതാണ് ഉമ്മത്തിനോട് നസീഹത്തുള്ള ആളുകൾ ചെയ്യേണ്ടത്, ഗുണകാംക്ഷയുള്ള ആളുകൾ ചെയ്യേണ്ടത്. അതല്ലാതെ നമുക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയുക, അങ്ങനെ നമ്മളൊരു കക്ഷി ഉണ്ടാക്കുക, ബാക്കിയുള്ള ആളുകളെല്ലാം ഇസ്ലാമിൽ നിന്നോ അതല്ലെങ്കിൽ സുന്നത്തിൽ നിന്നോ പുറത്താക്കുക എന്നുള്ളതല്ല ശരി. മറിച്ച് പണ്ഡിതന്മാരോട് ഇവർ ചെയ്തതുപോലെ എന്താണ് അവിടെ സംഭവിച്ച യഥാർത്ഥ കാര്യം, അവിടെ എന്താണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് രണ്ടാളുകളും പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായി അവതരിപ്പിക്കണം. ആ രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഇങ്ങനെ പണ്ഡിതന്മാരുമായി ബന്ധമില്ലാത്ത എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ, സമൂഹത്തിലൊരു പ്രശ്നങ്ങൾ വന്നാൽ, പണ്ഡിതന്മാരുമായി ബന്ധമില്ലാതെ സ്വന്തമായി എടുത്ത് തീരുമാനങ്ങൾ പറഞ്ഞ് ആളുകൾക്കിടയിൽ ഫിത്തന ഉണ്ടാക്കുക എന്നുള്ളത് തികച്ചും നിരുത്തരവാദിത്തപരമായ ഒരു പരിപാടിയാണ്, ഒരിക്കലും പാടില്ല. ഉലമാക്കളുമായി ബന്ധം വേണം. അല്ലെ, നമ്മളിവിടെ 5 വർഷം പഠിച്ചു, 4 വർഷം പഠിച്ചു, എന്നിട്ട് നമ്മളതിൽ അഹങ്കരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, എന്ത് മസല വന്നാലും നമ്മൾ സംസാരിക്കും. നമ്മളൊരു അറബി കോളേജിൽ 3 കൊല്ലം പഠിച്ചു, അല്ലെ 4 കൊല്ലം പഠിച്ചു, എനിക്ക് അറബിയിൽ എന്തെങ്കിലുമൊക്കെ കിതാബ് നോക്കാൻ അറിയാം. അതുകൊണ്ട് ഒരു പ്രശ്നം വന്നാൽ, എന്തെങ്കിലും സമൂഹത്തിന് ബാധിക്കുന്ന പ്രശ്നം വന്നാൽ ഞാൻ കിതാബ് മറിച്ചിട്ട് ഞാനൊരു തീരുമാനം പറയും, ആ തീരുമാനത്തിലേക്ക് എല്ലാവരും വരണം, വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ പുറത്ത്. ഇത് യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വലിയ ഫിർഖത്ത് ഉണ്ടാക്കാനുള്ള കാരണത്തിൽപ്പെട്ടതാണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ താബിഈങ്ങൾക്ക് ഖുർആൻ അറിയാനിട്ടല്ല, ഖുർആനിന്റെ വിശദീകരണം അവരിൽ പലരും സഹാബത്തിൽ നിന്നും നേരിട്ട് കേട്ടിട്ടുള്ളവരാണ്. അവർക്ക് ഹദീസുകളെ കുറിച്ചിട്ട് അറിയാത്തവരല്ല. അവർക്കിടയിൽ ഒരൊറ്റയാളെ ഉണ്ടാവുകയുള്ളൂ ഹദീസിൽ. നമ്മളെപ്പോലെ ഇങ്ങനെ സനദുകളും ഹദീസ് സഹീഹാണോ ദഈഫാണോ പരിശോധിക്കാനുള്ള പ്രയാസങ്ങളൊന്നും അവർക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്ന പല കാര്യങ്ങളും അവർക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒറ്റ കാലഘട്ടമേ അവർ കഴിഞ്ഞിട്ടുള്ളൂ. സഹാബത്തിനെ കണ്ടവരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുന്നാസ് എന്ന് പറഞ്ഞവരാണ്. എന്നിട്ടും അവർ ഇൽമുള്ള ആളുകളിലേക്ക് മടങ്ങിയിട്ടുള്ളത് വലിയ പ്രശ്നമാണ്, സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നമാണ്. നീ നിന്റെ അയൽവാസി നടക്കുന്ന ഒരു സ്വത്തിന്റെ പ്രശ്നമല്ല, നിന്റെ ഭാര്യയും നീ നടക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമല്ല, ആരെയും ബാധിക്കാത്തൊരു കാര്യമല്ല. ഒരു സമൂഹത്തിൽ മുഴുവൻ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഷയം വരുന്ന സമയത്ത് നമ്മളൊരു നിലപാടെടുക്കുകയും നമ്മൾ തീരുമാനിക്കുകയും മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ ഗൗനിക്കാതെ അങ്ങനെ നിരുത്തരവാദിപരമായി ചെയ്യുക എന്നുള്ളത് വളരെയധികം ഗൗരവപ്പെട്ട കാര്യമാണ്. വലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഇത്തരം വിഷയങ്ങൾ പണ്ഡിതന്മാരിലേക്ക് മടങ്ങണം, അതിന് പണ്ഡിതന്മാരുമായി ബന്ധമുണ്ടാക്കേണ്ടതുണ്ട്. അതാണ് മൂന്നാമത്തെ പോയിന്റായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ ഫായിദയായിട്ട് അന്നഹു യുസ്തഹബ്ബു ലിൽ ഹുജ്ജാജി വൽ മുഅ്തമിരീന അൻ യസ്തഗില്ലൂ ബിമുനാസബതി ദഹാബിഹിം ഇലൽ ഹറമൈനി ലിത്തഫഖ്ഹി ഫിദ്ദീനി വർറുജൂഇ ഇലൽ അഹ്ലിൽ ഇൽം ഫി മഅരിഫത്തി മാ യുഷ്കലു അലൈഹിം മിൻ അഹ്കാമി ദീനിഹിം. ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകൾക്ക് മുസ്തഹബായിട്ടുള്ളത്, സുന്നത്തായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, പോകുന്ന സമയത്ത് ഹറമുകളിൽ നിന്നും ഫിഖ് ദീൻ പഠിക്കണം, ദീനിനെ കുറിച്ച് അവഗാഹം നേടാൻ നിയത്താക്കണം. നമ്മൾ എന്തായാലും ലക്ഷങ്ങൾ കൊടുത്ത് ഉംറക്കും ഹജ്ജിനൊക്കെ പോകുക, ഇനി അവിടെ പോയിട്ട് നേരെ നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ് അവിടെ ഇങ്ങനെ കറങ്ങി ഷോപ്പിംഗ് ചെയ്ത് മടങ്ങുക എന്നത് മാത്രമാകാൻ പാടില്ല. മറിച്ച് അവിടെ പോകുന്ന പണ്ഡിതന്മാരുണ്ടാകും, ഇരു ഹറമുകളിലും ഉലമാക്കളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അവിടെ പോയാൽ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്, കാരണം രണ്ട് ഹറമുകളും കേന്ദ്രീകരിച്ച ഉലമാക്കൾ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അവരോട് പോയി കാര്യങ്ങൾ ചോദിക്കുക, അവർക്ക് ദീനിലുണ്ടായിരുന്ന ഇഷ്കാലുകൾ അത് അവരിലേക്ക് മടക്കി ചോദിക്കുക. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽപ്പെട്ടതാണ്. നിങ്ങൾ നോക്കൂ, ഇവർ രണ്ടുപേരും അതാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്നുള്ള പാഠം അതാണ്. ഇവിടെ യഹ്യ ബിൻ യഅമറും ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൽഹിമ്യരിയും റഹിമഹുമുല്ലാ ഇവർ രണ്ടുപേരും ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. ഇതുകൊണ്ട് വലിയൊരു ഷർറാണ് അവിടെ ഒഴിവായിട്ടുള്ളത്. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം കൊടുത്തിട്ടുള്ള വലിയൊരു സംഭവമുണ്ട്, അത് ചെറിയ രൂപത്തിൽ മാത്രം പറയാം. അത് ഇതേപോലെ തന്നെ ഒരു കഥയാണ്. അത് ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിക്കുന്ന യസീദുൽ ഫഖീർ റഹിമഹുള്ളയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നുണ്ട്, കുൻതു ഖദ് ശഗഫനി റഅയു മിൻ റഅയിൽ ഖവാരിജ്, എനിക്ക് ഖവാരിജുകളുടെ അഥവാ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള മുസ്ലിം ഭരണാധികാരികളെ കാഫിറാക്കുന്ന പല തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. ഇതൊക്കെ മുൻപേ തുടങ്ങിയിട്ടുള്ളത് തന്നെയാണ്, അതിന്റെ ആവർത്തനങ്ങളാണ്. അങ്ങനെയുള്ള ഒരു ഖവാരിജുകളുടെ ചിന്ത, ഖദ് ശഗഫനി, ശഗഫ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരാണിന് പെണ്ണിനോട് തോന്നുന്ന അനുരാഗമാണ്. അപ്പൊ അത്രയും ഹുബാണ് ഇവർക്ക് അതിനോട്. ഈ പറയുന്ന ആശയങ്ങളൊക്കെ ബിദഅത്തുകാർക്ക് അത്രയും വലിയ ഹുബാണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഒരു ഹുബ് എന്റെ മനസ്സിൽ ഉണ്ടായി. അങ്ങനെ ഞാനും ഒരു കൂട്ടവും ഇങ്ങനെ പുറപ്പെട്ടു, ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. എന്നിട്ട് ഇവർ പുറപ്പെടുന്ന സമയത്ത് ഇവരുടെ ചിന്ത എന്താണ്? സുമ്മന ഹുജ് അലന്നാസ്, ഹജ്ജ് കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് മേലെ ഹുറൂജ് നടത്തണം, ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കണം, പറ്റുമെങ്കിൽ വാളെടുത്ത് ജനങ്ങളെ ശരിയാക്കണം. ഈ ഒരു നിയത്തിൽ വലിയൊരു സംഘം പുറപ്പെടുകയാണ്. അങ്ങനെ അവർ ഹജ്ജൊക്കെ കഴിഞ്ഞ് അവർ മദീനയിലേക്ക് എത്തി. മദീനയിലേക്ക് എത്തിയപ്പോഴതാ മസ്ജിദിൽ വയസ്സായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് പഠിച്ച സഹാബി ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹം ആളുകളെ ഒരു തൂണിൽ ചാരിയിരുന്നു കൊണ്ട് ദീന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഇവർ സംസാരിച്ചിട്ടുള്ളത് ഇവർക്ക് വേണ്ട വിഷയം തന്നെയായിരുന്നു. ഇദ്ദേഹം സംസാരിക്കുന്നത് ജഹന്നമീങ്ങളെ കുറിച്ച്, നരകക്കാരെ കുറിച്ചിട്ടാണ്. അത് ഖവാരിജുകളുടെ വാദപ്രകാരം ഒരു വ്യക്തി വൻപാപം ചെയ്തു കഴിഞ്ഞാൽ അവൻ നരകത്തിലേക്ക് പോകും, അവൻ പിന്നീട് ശാശ്വതന, പിന്നീട് സ്വർഗത്തിലേക്ക് വരികയില്ല. ഈ വിഷയമാണ് അവിടെ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ സാഹിബ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സാഹിബ സഹാബിയെ, മാ ഹാദല്ലദീ തുഹദ്ദിസൂൻ, താങ്കൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കാരണം ആ വിഷയമാണ് പറയുന്നത്. ഇദ്ദേഹം ഇടപെട്ടു ക്ലാസിന്റെ ഇടയിൽ, എന്നിട്ട് പറഞ്ഞു, വല്ലാഹു യഖൂൽ, അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത, തീർച്ചയായും ആരെയാണോ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത് അവൻ ഫഖദ് അഖ്സൈതഹു, അവനെ നിന്ദനാക്കിയിരിക്കുന്നു. അള്ളാഹു നിന്ദനാക്കി നരകത്തിൽ പ്രവേശിച്ചതിന് നിന്ദനാക്കി പിന്നെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കോ? നിന്ദനായല്ലോ. ഇത് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹു ഖുർആനിൽ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, വഖുല്ലമ അറാദു അൻ യഖ്റുജു മിൻഹ ഉഈദു ഫീഹ, എപ്പോഴെല്ലാം ആ നരകത്തിൽ നിന്നും അവർ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുവോ ഉഈദു ഫീഹ, അവരെ വീണ്ടും നരകത്തിലേക്ക് ഇടും. അപ്പോൾ അത് വളരെ വ്യക്തമല്ലേ, ഒരാൾ നരകത്തിൽ പ്രവേശിച്ചാൽ പിന്നീട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന്. ഇങ്ങനെയാണ് ബിദഅത്ത് ഉണ്ടാകുക. ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ആശയം അവരുടെ കയ്യിലുണ്ടാവും, ഒരു കാര്യമില്ലാതെ ആരും വാദിക്കുകയില്ല, കയ്യിലുണ്ട്. ഫമാ ഹാദല്ലദീ തഖൂലു, എന്താണ് താങ്കൾ പറയുന്നത് എന്ന് ചോദിച്ചു. ജാബിർ ബിൻ അബ്ദുല്ലാ തിരിച്ചു ചോദിച്ചു, ഹൽ തഖ്റഉൽ ഖുർആൻ, നീ ഖുർആൻ വായിക്കാറില്ലേ? അവർ പറഞ്ഞു, നഅം, ഉണ്ട്, ഞാൻ ഖുർആൻ വായിക്കാറുണ്ട്. ഫഹൽ സമിഅത ബിമഖാമി മുഹമ്മദിൻ അലൈഹി സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്തുത്യർഹമായ മഖാമു മഹ്മൂദ്, അതിനെക്കുറിച്ച് നീ കേട്ടിട്ടില്ലേ? അതെ, ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഇദ്ദേഹം അത് പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ട്, അതിൽ കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്ന ആളുകളെ നരകത്തിൽ നിന്നും പുറത്തേക്കെടുക്കും എന്നെല്ലാമുള്ള ഹദീസുകൾ, ധാരാളം ഹദീസുകൾ നരകത്തിൽ നിന്നും ആളുകൾ പുറത്തേക്ക് വരുന്നത്, അവർ കരിക്കട്ട പോലെ ആയതിനു ശേഷം സ്വർഗത്തിലുള്ള ഒരു വെള്ളത്തിലേക്ക് അവർ മുക്കുകയും പിന്നീട് നല്ല കടലാസ് പോലെ വെളുത്തിട്ട് അവർ രക്ഷപ്പെടുകയും എല്ലാം ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. ഇവർക്ക് അത്ഭുതമായി, ഇവരിത് കേട്ടിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കേട്ടത് അവർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഇത് വളരെ വ്യക്തമായി വിശദീകരിച്ചു കൊടുത്തു. അവർ പറഞ്ഞു, ഫറജഅനാ കുല്ലുൻ, നമ്മളെല്ലാവരും എന്തു ചെയ്തു, ഇതിൽ നിന്ന് മടങ്ങി. അവർക്ക് കാര്യം മനസ്സിലായി, ഹദീസ് നേർക്കുനേരെ അവർക്ക് കിട്ടി. എന്നിട്ട് അവർ തിരിച്ചു വന്നുകൊണ്ട് ബാക്കി ഈ ഇദ്ദേഹം കേൾക്കുകയാണ്. തിരിച്ചു വന്ന് കൂടെ വന്ന വലിയൊരു ഹജ്ജിന്റെ സംഘത്തോട് അവർ ചോദിച്ചു, വൈഹക്കും, നിങ്ങൾക്ക് നാശം, അതറൌന ശൈഖ യക്സിബു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വൃദ്ധനായ സഹാബി റസൂലിന്റെ പേരിൽ കളവ് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇല്ല, ഫലാ വല്ലാഹ്, ഇല്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മാ അഖറജ മിന്നാ ഗൈറു റജുലിൻ വാഹിദ്, ഒറ്റൊരു വ്യക്തിയല്ലാതെ ബാക്കി എല്ലാവരും നമ്മൾ രക്ഷപ്പെട്ടു, ഒറ്റൊരാൾ മാത്രമേ പിന്നീട് ഖാരിജിയായി ഖവാരിജായി തുടർന്നിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. നോക്കൂ, ഇവർ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ, വലിയ പ്രസംഗങ്ങൾ, ബുദ്ധിപരമായ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരു സഹാബി, അദ്ദേഹം വലിയ പണ്ഡിതനാ, അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ വിഷയം പെട്ടെന്ന് എളുപ്പത്തിൽ പോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഉലമാക്കൾക്ക് കൊടുത്ത ചില വഖാറുകളുണ്ട്, ഗാംഭീര്യമുണ്ട്, അവരുടെ സംസാരത്തിന് പവറുണ്ട്. ഇന്ന് നമുക്കത് കാണാൻ സാധിക്കുന്നില്ലേ? വലിയ വലിയ പണ്ഡിതന്മാർ ചിലപ്പോൾ നമ്മൾ പറയുന്നതിന്റെ അത്ര പോലും ചിലപ്പോൾ അവരുടെ ഒരു ഫത്വയിലൊന്നും ചോദിച്ചാൽ ഉണ്ടാവുകയില്ല. പക്ഷെ ആ സംസാരത്തിലുള്ള ഗാംഭീര്യം, അള്ളാഹു അതിന് കൊടുക്കുന്ന ബറക്കത്ത്, അള്ളാഹു അതിന് കൊടുക്കുന്ന തഹസീർ, അവരുടെ തഖ്വ കൊണ്ട് ഇതെല്ലാം വലിയ സ്വാധീനമുണ്ടാക്കുന്ന കാര്യമാണ്. പണ്ഡിതന്മാരുടെ അടുക്കലിരിക്കുക എന്നുള്ളതിന് വലിയ സ്വാധീനമുണ്ട്. അവരിൽ നിന്ന് കേൾക്കുക, അഭിപ്രായ വ്യത്യാസങ്ങൾ അവരിൽ നിന്ന് മടക്കുക, ഇത് വലിയ സ്വാധീനമുണ്ടാക്കും. ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയാൽ ഇത് എവിടെയും എത്തുകയില്ല. ഈഗോ പ്രശ്നങ്ങളായിരിക്കും, അങ്ങനെയുള്ള മറ്റു പ്രശ്നങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള അറിവുള്ള പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് എത്തുമ്പോൾ ഇതാ ഇങ്ങനെയുള്ള ജനങ്ങൾക്ക് നേരെ പുറപ്പെടാൻ പോയ ഈ ആളുകൾ അവർ രക്ഷപ്പെടുകയുണ്ടായി. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അങ്ങനെയുള്ള എന്തെല്ലാം സംഭവങ്ങൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും ഇൻഷാ അള്ളാ. ധാരാളം ഫായിദകൾ ഈ കഥയിൽ നിന്ന് തന്നെ ബാക്കിയുണ്ട്, പിന്നീട് ഹദീസിലുള്ളതുമുണ്ട്. വരുന്ന ക്ലാസ്സിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇൽമ് നന്നായി പഠിച്ചു മനസ്സിലാക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.